Praise the Lord. It's lesson 15. ഹെബ്രായലേഖനം ഏഴാം അധ്യായത്തിലെ വാക്യങ്ങൾ വായിക്കുന്നു. ശാലേം രാജാവും അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനുമായ മൽക്കീസേദെക്ക് രാജാക്കന്മാരെ ജയിച്ച് മടങ്ങി വരുന്ന അബ്രഹാമിനെ എതിരേറ്റു അനുഗ്രഹിച്ചു. അബ്രഹാം അവന് സകലത്തിലും പത്തിലൊന്ന് കൊടുത്തു. അവന്റെ പേരിന് ആദ്യം നീതിയുടെ രാജാവെന്നും പിന്നെ ശാലേം രാജാവ് എന്ന് വെച്ചാൽ സമാധാനത്തിന്റെ രാജാവ് എന്നും അർത്ഥം. അവന് പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല, ജീവാരംഭവും ജീവാവസാനവുമില്ല. അവൻ ദൈവപുത്രന് തുല്യനായി എന്നേക്കും പുരോഹിതനായിരിക്കുന്നു. ഇവൻ എത്ര മഹാൻ എന്ന് നോക്കുവീൻ. ഗോത്രപിതാവായ അബ്രഹാം കൂടെയും അവന് കൊള്ളയുടെ വിശേഷ സാധനങ്ങളിൽ പത്തിലൊന്ന് കൊടുത്തുവല്ലോ. ലേവി പുത്രന്മാരിൽ പൗരോഹിത്യം ലഭിക്കാവുന്നവർക്ക് ന്യായപ്രമാണപ്രകാരം ജനത്തോട് ദശാംശം വാങ്ങുവാൻ കൽപ്പനയുണ്ട്. അത് അബ്രഹാമിന്റെ കടിപ്രദേശത്ത് നിന്ന് ഉത്ഭവിച്ച സഹോദരന്മാരോട് ആകുന്നു വാങ്ങുന്നത്. എന്നാൽ അവിടെ വംശാവലി ഉൾപ്പെടാത്തവൻ അബ്രഹാമിനോട് തന്നെ ദശാംശം വാങ്ങിയും വാഗ്ദത്തങ്ങൾ പ്രാപിച്ചവനെ അനുഗ്രഹിച്ചുമിരുന്നു. ഉയർന്നവൻ താണവനെ അനുഗ്രഹിക്കുന്നു എന്നതിന് തർക്കം ഏതുമില്ലല്ലോ. ഇവിടെ മരിക്കുന്ന മനുഷ്യർ ദശാംശം വാങ്ങുന്നു, അവിടെയോ ജീവിക്കുന്നു എന്ന് സാക്ഷ്യം പ്രാപിച്ചവൻ തന്നെ. ദശാംശം വാങ്ങുന്ന ലേവിയും അബ്രഹാം മുഖാന്തര ദശാംശം കൊടുത്തിരിക്കുന്നു എന്ന് ഒരു വിധത്തിൽ പറയാം. അവന്റെ പിതാവിനെ മൽക്കീസേദെക്ക് എതിരേറ്റപ്പോൾ ലേവി അവന്റെ കഴിപ്രദേശത്ത് ഉണ്ടായിരുന്നുവല്ലോ. ഏഴാം അധ്യായത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യ ശ്രേഷ്ഠതയെ കാണിക്കുന്നതിന് അഹരോന് പകരം പുരോഹിതനായ മൽക്കീസേദെക്കിനെയാണ് ഗ്രന്ഥകാരൻ താരതമ്യത്തിനായി പ്രതിപാദിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 14:18-20 വാക്യങ്ങളിൽ ആദ്യമായി മൽക്കീസേദെക്കിനെ കാണുന്നു. ദൈവവചനത്തിൽ പറയുന്നത് പോലെ പിതാവും മാതാവും വംശാവലിയും ജീവാരംഭവും ജീവാവസാനവും ഇല്ലാത്ത മൽക്കീസേദെക്കിനെ പറ്റി പല ഐതിഹ്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചിലത് ഇവിടെ പറയുന്നു. ഒന്ന്, യഹൂദന്മാരുടെ പാരമ്പര്യമനുസരിച്ച് നോഹയുടെ പുത്രനായ സേം മൽക്കീസേദെക്കായി വെളിപ്പെട്ടതാണെന്ന് ഒരു കൂട്ടർ വിശ്വസിക്കുന്നു. നമ്പർ 2, ഇത് ഒരു ഇതിഹാസ പുരുഷനായി അല്ലെങ്കിൽ കെട്ടുകഥയിലെ കഥാനായകൻ പോലെയുള്ള ഒരു വ്യക്തിയായിരിക്കാം എന്ന് ചിലർ വിശ്വസിക്കുന്നു. 3, പുതിയ നിയമത്തിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ വചനം അല്ലെങ്കിൽ ലോഗോസ് പോലെ വ്യക്തിത്വം കൊടുത്തതായിരിക്കാം മൽക്കീസേദെക്ക് അല്ലെങ്കിൽ നീതിയുടെ രാജാവ്. മെലക് എന്നാൽ രാജാവ്, സെദെക് റൈച്ചസ്നെസ് അല്ലെങ്കിൽ നീതി എന്നർത്ഥം. നീതിയുടെ രാജാവ് എന്ന് പറയപ്പെടുന്നു. 4, അബ്രഹാമിന്റെ കാലത്ത് ജീവിച്ചിരുന്നതായ ചരിത്ര പുരുഷനാണ് മൽക്കീസേദെക്ക് എന്ന് വിശ്വസിക്കുന്നു. 5, കർത്താവായ യേശു ക്രിസ്തു മൽക്കീസേദെക്കായി പഴയ നിയമത്തിൽ വെളിപ്പെട്ടു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഉൽപ്പത്തി പുസ്തകം 14 ചരിത്രം അപ്പോസ്തലൻ ഇവിടെ വിവരിക്കുകയാണ്. അബ്രഹാം കെദോർലാമയിലെ കൂടെ ഉണ്ടായിരുന്ന രാജാക്കന്മാരെയും തോൽപ്പിച്ചിട്ട് മടങ്ങി വരുമ്പോൾ ശാലേം രാജാവായ മൽക്കീസേദെക്ക് അവനെ എതിരേറ്റ് ചെന്നു. അബ്രഹാം തനിക്ക് കിട്ടിയ സകലത്തിലും ദശാംശം മൽക്കീസേദെക്കിന് നൽകുകയും മൽക്കീസേദെക്ക് അബ്രഹാമിനെ അനുഗ്രഹിക്കുകയും ചെയ്തു. മൽക്കീസേദെക്കിന്റെ പൗരോഹിത്യം അബ്രഹാം അംഗീകരിക്കുകയും തന്നെക്കാൾ വലിയവനാണെന്ന് വിശ്വസിക്കുകയും ചെയ്തു. നീതിയുടെ രാജാവ് അഥവാ ശാലേം രാജാവ്, സമാധാനത്തിന്റെ രാജാവ് എന്ന് രണ്ട് സ്ഥാനപ്പേരുകളാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. കർത്താവായ യേശുക്രിസ്തുവിനുള്ളതായ പേരുകളാണ് മൽക്കീസേദെക്കിനുമുള്ളത്. മശിഹയുടെ പേരിന്റെ മറ്റൊരർത്ഥമാണ് നീതിയുടെ രാജാവ്. യെശയ്യാ പ്രവചനം 9:6-7 വാക്യങ്ങൾ, യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 23:5-6 വാക്യം, 33-ാം അധ്യായം 15-ഉം 16-ഉം വാക്യങ്ങൾ. പുരോഹിതൻ, രാജാവ് എന്നീ രണ്ട് സ്ഥാനങ്ങൾ മൽക്കീസദേക്കിനുണ്ടായിരുന്നു. പഴയ നിയമത്തിലെ ഈ രണ്ട് പദവികളും ഉണ്ടായിരുന്ന ആരും തന്നെയില്ല. രാജാവായിരുന്നാൽ പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ തുടങ്ങിയതായ അത് അവർക്ക് പലർക്കും കെണിയായിത്തീർന്നു. ഉദാഹരണമായി, ശൗൽ രാജാവ് ധൂപം കാട്ടിയതിനാൽ രാജസ്ഥാനത്തു നിന്നും മാറ്റപ്പെടുവാനിടയായി. ഉസ്സിയാവ് ധൂപം കാട്ടിയതിനാൽ തനിക്ക് കുഷ്ഠരോഗം പിടിപെട്ടു. ദൈവം നമ്മെ ആക്കുന്ന പദവികളിൽ ശുശ്രൂഷ ചെയ്യുന്നതായിരിക്കും അനുഗ്രഹം. ശുശ്രൂഷകൾ അപഹരിച്ച് ചെയ്യുവാൻ പോയാൽ ദുഃഖത്തിന് കാരണമാകാം. ഉൽപ്പത്തി 5-14 വരെയുള്ള അധ്യായങ്ങളിൽ ആദാം മുതൽ വംശാവലി വിവരിക്കുന്നത് നമുക്ക് കാണാം. എന്നാൽ അതിൽ നിന്നും വിഭിന്നമായ നിലയിലാണ് മൽക്കീസേദെക്കിനെ പറ്റി വിവരിക്കുന്നത്. അവൻ്റെ ജനനമോ മാതാപിതാക്കളുടെയോ പശ്ചാത്തലമോ ഒന്നും ഇവിടെ കാണുന്നില്ല. എങ്കിലും താൻ ജീവിച്ചിരുന്ന ചരിത്ര പുരുഷനായിരുന്നുവെന്ന് പാരമ്പര്യം വിശ്വസിക്കുന്നു. ദൈവവചനം ഈ വിഷയത്തിൽ മൗനം അവലംബിക്കുന്നു. അതിൻ്റെ പിന്നിൽ അതിൻ്റെ അർത്ഥമുണ്ട്. മൽക്കീസേദെക്കിൽ കൂടി കാണുന്ന പൗരോഹിത്യവും രാജ്യത്വവും യേശുവിൻ്റെ നിത്യപൗരോഹിത്യത്തെയും രാജ്യത്വത്തെയുമാണ് കാണിക്കുന്നത്. യേശു ക്രിസ്തു ജഡാവതാരം എടുക്കുന്നതിന് മുൻപ് മൽക്കീസേദെക്കായി അബ്രഹാമിന് വെളിപ്പെട്ടതാണെന്ന് ഒരു കൂട്ടം വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം. എബ്രായർ 7:1-3 വാക്യങ്ങളുടെ ഒരു വിവരണമാണ് 4-10 വാക്യങ്യങ്ങൾ. ലേവി പൗരോഹിത്യത്തെക്കാൾ ശ്രേഷ്ഠമായ സ്ഥാനം മൽക്കീസേദെക്കിനുണ്ട് എന്ന് ഇവിടെ വ്യക്തമാക്കുന്നു. കാരണം ന്യായപ്രമാണ പ്രകാരം അബ്രഹാമിൻ്റെ കടിപ്രദേശത്ത് നിന്ന് ഉത്ഭവിച്ച ലേവിഗ്രഹത്തിനാണ് ദശാംശം വാങ്ങുവാനുള്ള യോഗ്യത. തങ്ങളുടെ സഹോദരന്മാരുടെ ഇടയിൽ ലേവിക്ക് ശ്രേഷ്ഠമായ സ്ഥാനം നൽകിയിരുന്നു. എന്നാൽ അബ്രഹാം മൽക്കീസേദെക്കിന് ദശാംശം കൊടുത്തപ്പോൾ മൽക്കീസേദെക്കിനേക്കാൾ ശ്രേഷ്ഠനായി, അല്ലെങ്കിൽ അബ്രഹാമിനേക്കാൾ ശ്രേഷ്ഠനായി കണ്ടു. ആയതിനാൽ മൽക്കീസേദെക്ക് അബ്രഹാമിനെ അനുഗ്രഹിക്കുകയും ചെയ്തു. അബ്രഹാം ദശാംശം കൊടുക്കുമ്പോൾ ലേവ് കുടുംബം അബ്രഹാമിൽ ഉണ്ടായിരുന്നു. അവർ ജനിക്കുവാനിരിക്കുന്ന തലമുറകളായിരുന്നു. ചുരുക്കത്തിൽ, അബ്രഹാമിൽ കൂടി ലേവി കുടുംബം ദശാംശം മൽക്കീസേദെക്കിന് നൽകി. മൽക്കീസേദെക്ക് അബ്രഹാമിനേക്കാൾ വലിയവനാണെന്ന് തെളിയിക്കുവാൻ 4 താഴെ ഇവിടെ പറയുന്നു. 1, അബ്രഹാം മൽക്കീസേദെക്കിന് 10 കൊടുത്തു. 2:4 നാം വായിക്കുന്നു, മൽക്കീസേദെക്കിൻ്റെ പൗരോഹിത്യം തനംഗീകരിക്കുകയും തന്നെക്കാൾ വലിയവനാണെന്ന് കാണുകയും ചെയ്തു. 2, മൽക്കീസേദെക്ക് അബ്രഹാമിനെ അനുഗ്രഹിച്ചു. വാക്യം 2:7, ഉയർന്നവൾ താണുവിനെ അനുഗ്രഹിക്കുന്നു, മാത്രമല്ല ദൈവത്താൽ നിയമിതനായ പുരോഹിതനാണ് അത് ചെയ്യേണ്ടത്. 3, അഹരോന്റെ പൗരോഹിത്യം നീങ്ങിപ്പോകുന്നതാണെങ്കിലും മൽക്കീസേദെക്കിൻ്റെ പൗരോഹിത്യം ഏറ്റവും മുൻപേ ഉള്ളതും ഇളക്കമില്ലാത്തതുമായിരുന്നു. 8-ാം വാക്യം, അബ്രഹാമിൽ കൂടി അഹരോന്റെ പുരോഹിതന്മാരും മൽക്കീസേദെക്കിന് ദശാംശം കൊടുത്തു. അതിനാൽ മൽക്കീസേദെക്കിൻ്റെ പൗരോഹിത്യം ശ്രേഷ്ഠമായി കാണപ്പെടുന്നു. വാക്യം 9, യേശുവും മൽക്കീസേദെക്കും ലേവിയ പുരോഹിത്യത്താൽ സമ്പൂർണത വന്നെങ്കിൽ അതിൻ കീഴല്ലോ ജന ന്യായപ്രമാണം പ്രാപിച്ചത്. അഹരോന്റെ ക്രമപ്രകാരം എന്ന് പറയാതെ മൽക്കീസേദെക്കിൻ്റെ ക്രമപ്രകാരം വേറൊരു പുരോഹിതൻ വരുവാൻ എന്തൊരാവശ്യം? പൗരോഹിത്യം മാറിപ്പോകുന്ന പക്ഷം ന്യായപ്രമാണത്തിന് കൂടെ മാറ്റം വരുവാൻ ആവശ്യം. എന്നാൽ ഇത് ആരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നുവോ, അവൻ വേറൊരു ഗോത്രത്തിലുള്ളവൻ. ആ ഗോത്രത്തിൽ ആരും യാഗപീഠത്തിൽ ശുശ്രൂഷ ചെയ്തിട്ടില്ല. യഹൂദയിൽ നിന്ന് നമ്മുടെ കർത്താവ് ഉദിച്ചു എന്ന് സ്പഷ്ടമല്ലോ. ആ ഗോത്രത്തോട് മോശ പൗരോഹിത്യം സംബന്ധിച്ച് ഒന്നും കൽപ്പിച്ചിട്ടില്ല. ജഡസംബന്ധമായ കൽപ്പനയുടെ പ്രമാണത്തിലല്ല, കഴിഞ്ഞുപോകാത്ത ജീവന്റെ ശക്തിയാൽ ഉളവായ വേറെ ഒരു പുരോഹിതൻ മൽക്കീസേദെക്കിന് സദൃശനായി ഉദിക്കുന്നുവെങ്കിൽ അത് ഏറ്റവും അധികം തെളിയുന്നു. നീ മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതനെന്നല്ലോ സാക്ഷീകരിച്ചിരിക്കുന്നത്. മുൻപിലത്തെ കൽപ്പനയ്ക്ക് അതിൻ്റെ ബലഹീനതയും നിഷ്പ്രയോജനവും നിമിത്തം നീക്കവും ന്യായപ്രമാണത്താൽ ഒന്നും പൂർത്തി പ്രാപിച്ചിട്ടില്ലല്ലോ. നാം ദൈവത്തോട് അടുക്കുന്നതിനുള്ള ഏറെ നല്ല പ്രത്യാശയ്ക്ക് സ്ഥാപനവും വന്നിരിക്കുന്നു. അവർ ആണകൂടാതെ പുരോഹിതന്മാരായിത്തീർന്നു. ഇവനോ നീ എന്നേക്കും പുരോഹിതൻ എന്നും കർത്താവ് സത്യം ചെയ്തു അനുദവിക്കുമില്ല എന്ന് തന്നോട് അരുളി ചെയ്തവനിട്ട ആണയോടുകൂടെ തന്നെ ആണകൂടാതെയല്ല എന്നതിനൊത്തവണ്ണം വിശേഷമേറിയ നിയമത്തിന് യേശു ഉത്തരവാദിയായി തീർന്നിരിക്കുന്നു. മരണനിമിത്തം അവർക്ക് നിലനിൽപ്പാൻ മുടക്കം വന്നിരിക്കുകൊണ്ട് പുരോഹിതന്മാരായിത്തീർന്നവർ അനേകരാകുന്നു. ഇവനോ എന്നേക്കും ഇരിക്കുന്നത് കൊണ്ട് മാറാത്ത പൗരോഹിത്യം ആകുന്നു പ്രാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. മോശ മുഖാന്തരം നൽകിയ നിയമങ്ങളുടെയും കൽപ്പനകളുടെയും ആചരണത്തിനായി അഹരോന്യ പുരോഹിതന്മാർ ആവശ്യമായിരുന്നു. ന്യായപ്രമാണത്തിന് മുൻപിൽ പാപം ചെയ്ത ശിക്ഷയ്ക്ക് വിധേയരായിത്തീർന്ന ദൈവത്തിൽ നിന്നും അകന്നുപോയ മനുഷ്യനെ ദൈവത്തോട് നിരപ്പിക്കുവാൻ പുരോഹിതന്റെ ശുശ്രൂഷ അനിവാര്യമായി തീർന്നു. എന്നാൽ അവരുടെ ശുശ്രൂഷയിൽ മനുഷ്യനെ ദൈവത്തോട് നിരപ്പിക്കുന്നതിൽ പൂർണ്ണത പ്രാപിക്കുവാൻ കഴിഞ്ഞില്ല. അതിനാൽ വ്യത്യസ്തമായ പൗരോഹിത്യ ശുശ്രൂഷകൾ വെളിപ്പെട്ടു. അഹരോന്യ പുരോഹിതത്തിന്റെ ചരിത്രത്തിനിടയിൽ നിത്യനായ ഒരു പുരോഹിതൻ വെളിപ്പെടുന്നതിനെ പറ്റി സങ്കീർത്തനം 110:4 നാം പറയുമ്പോൾ അന്നുണ്ടായിരുന്നു. പൗരോഹിത്യത്തിന് നീക്കം വന്നു എന്ന് സ്പഷ്ടം. അവരുടെ ശുശ്രൂഷയിൽ നിന്നും പ്രതീക്ഷിച്ച വിടുതൽ മനുഷ്യവർഗത്തിന് ലഭിക്കാതെ വന്നപ്പോൾ അതിന് നീക്കം വരേണ്ടിയിരുന്നു. പകരം ശ്രേഷ്ഠമായ പൗരോഹിത്യത്തിന് വഴിമറിക്കൊടുക്കുവാൻ അഹരോന്യ പൗരോഹിത്യം നിർബന്ധിതരായി. ന്യായപ്രമാണത്തിന് ശുശ്രൂഷ ചെയ്യുവാനാണ് അഹരോന്യ പുരോഹിതന്മാരെ നിയമിച്ചിരുന്നത്. എന്നാൽ പൗരോഹിത്യത്തിന് മാറ്റം വന്നപ്പോൾ ന്യായപ്രമാണത്തിനും നീക്കം വരേണ്ടത് ആവശ്യമായിരുന്നു. ന്യായപ്രമാണത്താൽ അറിയപ്പെട്ട പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി യാഗങ്ങളും വഴിപാടുകളും അർപ്പിക്കുവാനാണ് ജനത്തിന്റെ ഇടയിൽ നിന്നും പുരോഹിതനെ തിരഞ്ഞെടുത്തത്. എന്നാൽ പുരോഹിത ശുശ്രൂഷയാൽ പാപത്തിന് പരിഹാരം വരാതിരുന്നപ്പോൾ ആ ശുശ്രൂഷയ്ക്ക് നീക്കം വന്നു. ശുശ്രൂഷയ്ക്ക് നീക്കം വന്നപ്പോൾ ന്യായപ്രമാണത്തിനും നീക്കം വന്നു. പുരോഹിതന്മാരില്ലാതെ ന്യായപ്രമാണവും ന്യായപ്രമാണമില്ലാതെ പുരോഹിതനുമില്ല. അവൻ വേറൊരു ഗോത്രത്തിലുള്ളവൻ. മൂശ കൽപ്പിക്കാത്ത ഗോത്രത്തിൽ നിന്നുമാണ് ഈ പുരോഹിതന്റെ ഉത്ഭവം. മനുഷ്യരാൽ ആക്കപ്പെട്ടവൻ പുരോഹിതനല്ല. ദൈവകൽപ്പന പ്രകാരവും പാരമ്പര്യപ്രകാരവും ലേവി കുടുംബത്തിന് നൽകിയതാണ് പൗരോഹിത്യ ശുശ്രൂഷ. ആവർത്തനം 18 നാം വാക്യം. എന്നാൽ യേശുവിന്റെ ജനനം പാരമ്പര്യം അനുസരിച്ച് പൗരോഹിത്യമില്ലാത്ത യഹൂദ ഗോത്രത്തിൽ നിന്നായിരുന്നു. സുവിശേഷത്തിൽ യേശുക്രിസ്തുവിന്റെ വംശാവലി പിന്നിലേക്ക് പോയി യഹൂദ ഗോത്രത്തിലെത്തുന്നു. അതിൽ കൂടി തന്റെ രാജ്യത്വം പ്രസിദ്ധമാക്കുകയാണ് ചെയ്യുന്നത്. യാക്കോബിന് ലേയിലുണ്ടായ 4 പുത്രനായിരുന്നു യഹൂദ. യഹൂദയെ കുറിച്ച് പറയുന്നത്, യഹൂദയെ സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും. യഹൂദ എന്ന വാക്കിന് സ്തുതി അല്ലെങ്കിൽ പുകഴ്ച എന്നാണ് അർത്ഥം. യഹൂദയുടെ വംശാവലിയിൽ പിറന്ന യേശു സഹോദരന്മാരുടെ സ്തുതികൾക്കും പുകഴ്ചകൾക്കും യോഗ്യനായിത്തീർന്നു. ആ ഗോത്രത്തിൽ നിന്ന് ആരും ശുശ്രൂഷ ചെയ്തിരുന്നില്ല. ജവട സംബന്ധമായി പ്രത്യേക മാതാപിതാക്കളാൽ ജനിച്ചതുകൊണ്ട് ചിലരെ പുരോഹിതന്മാരായി നിയമിക്കുന്നു. അവരുടെ ആത്മീയ കഴിവുകൾ കൊണ്ടോ സ്വന്തം ആഗ്രഹം കൊണ്ടോ അല്ല, ജഡീക നിയമപ്രകാരമാണ് അവർ പുരോഹിതന്മാരായി തീർന്നത്. കഴിഞ്ഞു പോകാത്ത ജീവന്റെ ശക്തിയാൽ, അക്കറ്റാലുറ്റോസ്, അഴിഞ്ഞു പോകാത്ത അലിഞ്ഞു പോകാത്ത ജീവന്റെ ശക്തിയാൽ മറ്റുള്ളവരിൽ നിന്നും വിഭിന്നമായി തീർന്ന യേശുക്രിസ്തുവിന്റെ ജീവൻ. അവസാനിക്കാത്ത ജീവനായിരുന്നു തനിക്കുണ്ടായിരുന്നത്. പുരോഹിതന്മാർ യാഗമർപ്പിക്കുന്നു. യാഗമൃഗങ്ങളുടെ ജീവൻ യാഗത്തോടുകൂടി അവസാനിക്കുന്നു. എന്നാൽ യേശു യാഗമായി തീർന്നിട്ടും നിലനിൽക്കുന്ന ജീവനാണ് തനിക്കുണ്ടായിരുന്നത്. പാരമ്പര്യ പ്രകാരമുള്ള പൗരോഹിത്യം മരണത്താൽ മാറ്റപ്പെടുന്നതാണ്. യേശു മരണത്താൽ നീക്കപ്പെടാതെ ഇന്നും നിലനിൽക്കുന്നു. പിതാവിനാൽ തനിക്ക് നൽകപ്പെട്ട പൗരോഹിത്യം മൽക്കിസദേക്കിൻ്റെ നിയമപ്രകാരം എന്നേക്കും നിലനിൽക്കുന്നതാണ്. ലേവി പൗരോഹിത്യത്തിന് നീക്കം വന്നപ്പോൾ ഒരിക്കലും നശിക്കാത്ത ജീവന്റെ ശക്തിയാൽ ഉളവായ പുതിയൊരു പുരോഹിതൻ ബലപ്പെടുവാൻ ആവശ്യമായി വന്നു. ഇങ്ങനെ മൽക്കിസദേക്കിന് സദസ്സനായി യേശു ഉദയം ചെയ്തു. ഏറെ നല്ല പ്രത്യാശ. 18-ാം വാക്യത്തിൽ മുമ്പിലത്തെ കൽപ്പനയ്ക്ക് അതിൻ്റെ ബലഹീനതയും നിഷ്പ്രയോജനവും നിമിത്തം എന്ന് പറയുന്നതിനാൽ മോശം മുഖാന്തരം ദൈവം കൊടുത്ത കൽപ്പനകളും ന്യായപ്രമാണങ്ങളും മനുഷ്യന് ദൈവത്തോടടുക്കുവാൻ മുഖാന്തരമായി വന്നില്ല എന്ന് കാണുന്നു. ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവൻ്റെ സന്നിധിയിൽ നിധീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്താൽ പാപത്തിൻ്റെ പരിജ്ഞാനം അത്രേ വന്നത്. ലേവി പൗരോഹിത്യം പൂർണ്ണത പ്രാപിക്കുവാൻ യാതൊന്നും ചെയ്തില്ല. പാപത്തിൽ നിന്നുള്ള നീതീകരണമോ നിർജീവ പ്രവൃത്തികളിൽ നിന്നുള്ള മനസ്സിനെ ശുദ്ധീകരിക്കുന്നതിനോ ദൈവത്തോട് നല്ല മനസ്സാക്ഷി സ്ഥാപിക്കുന്നതിനോ കഴിഞ്ഞില്ല. ന്യായപ്രമാണത്തിൻ്റെ ബലഹീനതയും നിഷ്പ്രയോജനവും നിമിത്തം അതിന് നീക്കം വരേണ്ടിയിരുന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് മൂലം ദൈവനീതി നമുക്ക് ലഭിക്കുന്നു. ദൈവത്തോടടുക്കുന്നതിനുള്ള ഉറപ്പും ധൈര്യവും പ്രത്യാശയും നമുക്ക് കിട്ടി. നമ്മുടെ പ്രത്യാശയായ കർത്താവായ യേശു ക്രിസ്തു മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതനായതിനാൽ ന്യായപ്രമാണത്തിനും ലേവി പൗരോഹിത്യത്തിനും മാറ്റം വന്നു. പാരമ്പര്യത്താൽ അവർ പുരോഹിതന്മാരായിത്തീർന്നപ്പോൾ യേശു ക്രിസ്തു പിതാവായ ദൈവത്തിൻ്റെ ആണയാൽ നീക്കം വരാത്ത പുരോഹിതനായി എന്നേക്കും പുരോഹിതനെന്ന് കർത്താവ് സത്യം ചെയ്തു അനുദപിക്കുകയുമില്ല. വിശേഷമേറിയ നിയമം. പഴയ നിയമ ചരിത്രത്തിൽ ദൈവം പിതാക്കന്മാരുമായി ഉടമ്പടികൾ ചെയ്തതായി നമുക്ക് കാണാം. അബ്രഹാം, നോഹ, മോശ, ഇസ്രായേൽ ജനം തുടങ്ങിയവർ ഇതിന് ഉദാഹരണങ്ങളാണ്. ഇസ്രായേൽ ജനവുമായി ചെയ്ത ഉടമ്പടി അല്ലെങ്കിൽ നിയമം പഴയ നിയമത്തിലെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. എന്നാൽ ഉടമ്പടികൾ ലംഘിക്കപ്പെട്ടതിനാൽ പുതിയ നിയമത്തിലേക്ക് അല്ലെങ്കിൽ ഉടമ്പടികളിലേക്ക് വഴി തുറക്കപ്പെട്ടു. എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു: ഞാൻ എൻ്റെ ന്യായപ്രമാണം അവിടെ ഉള്ളിലാക്കി അവിടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർക്ക് എനിക്ക് ജനമായും ഇരിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. രമ്യാവ് 31-ാം അധ്യായം 31 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. കാൽവരിയിൽ ഉടലെടുത്ത പുതിയ നിയമത്തിൻ്റെ സ്ഥാപകൻ യേശു ക്രിസ്തുവാണ്. വിശേഷതയേറിയ ഈ ഉടമ്പടിയിൽ കൂടി ദൈവമക്കളായി തീരുവാൻ, ദൈവത്തോട് സമാധാനവും നിരപ്പും പ്രാപിക്കുവാൻ നമുക്ക് ഇടയായി. യേശു നമ്മുടെ പുതിയ ഉടമ്പടിയുടെ രചയിതാവും പൂർത്തി വരുത്തുന്നവനുമാണ്. മോശ മുഖാന്തരം നൽകിയ കൽപ്പനകളും ന്യായപ്രമാണവും മനുഷ്യന്റെ പാപത്തെ പോക്കി ദൈവത്തോട് സമാധാനം ആചരിക്കുവാൻ സാധ്യമാകാതെ വന്നപ്പോൾ യേശുവിൻ്റെ ഉടമ്പടി രക്തം നമുക്ക് നമ്മുടെ മനുഷ്യന്റെ പാപങ്ങളെ മറച്ച് മനസ്സാക്ഷിയെ കുറ്റമില്ലാതാക്കി തീർക്കുന്നതാണ്. മാറ്റാത്ത പൗരോഹിത്യം. ന്യായപ്രമാണ ശുശ്രൂഷ ചെയ്യുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട പുരോഹിതന്മാർ പലരായിരുന്നു. അഹരോൻ ആദ്യത്തെ മഹാപുരോഹിതനായിത്തീർന്നു. പിന്നീട് എലിയാസറിലേക്കും ഫിൻഹാസിലേക്കും മഹാപുരോഹിത സ്ഥാനം മാറ്റപ്പെട്ടു. മനുഷ്യരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പുരോഹിതന്മാരുടെ ശുശ്രൂഷകൾ അത് പരിമിതികൾ ഉള്ളതായിരുന്നു. മരണത്താൽ മാറ്റപ്പെടുന്നതുമായിരുന്നു അവന്റെ സ്ഥാനം. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യം മരണത്താൽ മാറ്റപ്പെടാത്തതാണ്. കാരണം നിത്യനായവനാണ് യേശു. അവന് പരിമിതികളില്ല. പിതാവായ ദൈവത്തിൻ്റെ ആണയാൽ പുരോഹിതനാകുകയും മൽക്കിസദേക്കിന്റെ പ്രകാരം എന്നേക്കും പുരോഹിതൻ എന്ന സ്ഥാനം ലഭിക്കുകയും ചെയ്തു. യേശു ക്രിസ്തു മാറാത്ത പുരോഹിതനാണ്, പൗരോഹിത്യത്തെയാണ് പ്രാപിച്ചിരിക്കുന്നത്. പൂർണ്ണമായി രക്ഷിപ്പാനും പ്രാപ്തനായ പുരോഹിതൻ. പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് ദൈവം പുരോഹിതന്മാരെ തിരഞ്ഞെടുത്തത് ജനത്തിനു വേണ്ടി ദൈവം മുൻപാകെ ഇടുവിൽ നിൽക്കുവാനാണ്. ജനത്തിൻ്റെയും തൻ്റെയും പാപത്തിന് പരിഹാരമായി വഴിപാടും യാഗവും അർപ്പിപ്പാൻ ദൈവകാര്യത്തിൽ മനുഷ്യർക്ക് വേണ്ടി നിയമിക്കപ്പെട്ടവരാണ് പുരോഹിതന്മാർ. അറിവില്ലാത്തവരോടും വഴിതെറ്റിപ്പോകുന്നവരോടും അവർക്ക് സഹതാപം കാണിക്കുവാൻ മനസ്സിനുള്ളതായിരിക്കണം. ദൈവം വിളിച്ചാക്കപ്പെടുന്നവരാണ് ഈ ശുശ്രൂഷകന്മാർ. പാരമ്പര്യ പ്രകാരം കടന്നു വരുന്ന പുരോഹിതന്മാർക്ക് ജനത്തെ പൂർണ്ണമായ രക്ഷയിലേക്ക് നടത്തുവാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ മഹാപുരോഹിതനായ യേശു പുത്രനെങ്കിലും തനനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിവുള്ളവൻ, പാപം ഒഴികെ സർവത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവൻ, മരണത്തെ ജയിച്ച് എന്നേക്കും ജീവിക്കുകയും പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നവൻ പൂർണ്ണമായി നമ്മെ രക്ഷിക്കുവാൻ പ്രാപ്തനാണ്. 7-ാം അധ്യായത്തിൽ ലേവി പൗരോഹിത്യത്തെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തെയും തമ്മിലൊരു താരതമ്യ പഠനം നമുക്ക് കാണാം. ലേവി പൗരോഹിത്യം സമ്പൂർണത വരാത്തതാണ്, ക്രിസ്തുവിന്റെ പൗരോഹിത്യം അത് പൂർണമായതാണ്. ലേവി പൗരോഹിത്യം ബാഹ്യ ചടങ്ങുകളും യാഗങ്ങളും വഴിപാടുകളും അർപ്പിച്ചിരുന്ന താൽക്കാലിക ശുശ്രൂഷയാണ്. എന്നാൽ യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യം ശക്തിയേറിയതും ആത്മീയമായതുമായ ശുശ്രൂഷ. ലേവി പൗരോഹിത്യം താൽക്കാലികമായിരുന്നു, യേശുവിന്റെ പൗരോഹിത്യം നിത്യമായതും ദൈവത്തിന്റെ ആണയാൽ ഉറപ്പിക്കപ്പെട്ടതും ആയ പൗരോഹിത്യമാണ്. ലേവി പൗരോഹിത്യം അനേക പുരോഹിതന്മാർ, എന്നാൽ യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യം ഏക പുരോഹിതൻ. ലേവി പൗരോഹിത്യം മരണത്താൽ നീക്കപ്പെടുന്നതാണ്, യേശുവിന്റെ പൗരോഹിത്യം എന്നേക്കും അവൻ ജീവിക്കുന്നവനാണ്. ലേവി പൗരോഹിത്യം നിഷ്പ്രയോജനവും നിമിത്തം നീക്കം വന്നതാണ്. യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യം നല്ല പ്രത്യാശയും വീണ്ടെടുപ്പും ദൈവത്തിങ്കിലേക്കുള്ള പ്രവേശനവും നമുക്ക് ലഭിക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു.